അധ്യായം 122. മുകളിലെ മുറിയിലെ യേശുവിന്റെ ഉപസംഹാര പ്രാർത്ഥന. യോഹന്നാൻ 17:1-26. അവലോകനം. ദൈവത്തെയും പുത്രനെയും അറിയുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം. യഹോവയും യേശുവും ശിഷ്യന്മാരും ഒന്നാണ്. അപ്പോസ്തലന്മാരോടുള്ള ആഴമായ സ്നേഹം കൊണ്ട് അവരെ വിട്ടുപിരിയുന്നതിനു മുമ്പ് യേശു അവരെ ഒരുക്കുകയായിരുന്നു. ഇപ്പോൾ യേശു ആകാശത്തേക്ക് നോക്കി തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്താൻ അങ്ങ് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. അങ്ങ് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് എല്ലാ മനുഷ്യരുടെ മേലും അങ്ങ് പുത്രൻ അധികാരം കൊടുത്തിരിക്കുന്നല്ലോ. യോഹന്നാൻ 17:1-2. ദൈവത്തിനു മഹത്വം കൊടുക്കുന്നതാണ് പരമപ്രധാനമായ സംഗതിയെന്ന് യേശു വ്യക്തമാക്കി. എന്നാൽ അതോടൊപ്പം മനുഷ്യർക്ക് നിത്യജീവൻ നേടാനാകും എന്ന കാര്യത്തെക്കുറിച്ചും യേശു പറയുന്നു. എല്ലാ മനുഷ്യരുടെ മേലും പുത്രന് അധികാരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും മോചനവിലയുടെ പ്രയോജനം യേശു വെച്ചു നീട്ടുന്നു. എന്നാൽ ചിലർക്ക് മാത്രമേ ആ വലിയ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? കാരണം യേശു പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അവർ അറിയുന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. ഇതിന് ചേർച്ചയിൽ പ്രവർത്തിക്കുന്നവർക്കു മാത്രമാണ് മോചനവിലയുടെ പ്രയോജനങ്ങൾ യേശു കൊടുക്കുക. ഒരു വ്യക്തി പിതാവിനെയും പുത്രനെയും അടുത്തറിയണം. അവരുമായി ഒരൊറ്റ ബന്ധം സ്ഥാപിക്കണം. ഓരോ കാര്യത്തിലും അവരുടെ അതേ മനോഭാവം ആ വ്യക്തിക്കുമുണ്ടാകണം. മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ ദൈവത്തിന്റെയും പുത്രന്റെയും ഗുണങ്ങൾ പകർത്താൻ ആ വ്യക്തി കഠിനശ്രമം ചെയ്യണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് പരമപ്രധാനം. മനുഷ്യർക്ക് ലഭിക്കുന്ന നിത്യജീവൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന കാര്യവും അദ്ദേഹം മനസ്സിൽ പിടിക്കണം. യേശു വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു. അങ്ങ് ഏൽപ്പിച്ച ജോലി ചെയ്തു തീർത്ത ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പിതാവേ, ഇപ്പോൾ അങ്ങയുടെ അടുത്ത് എന്നെ മഹത്വപ്പെടുത്തേണമേ. ലോകമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങയുടെ അടുത്തായിരുന്നപ്പോഴുണ്ടായിരുന്ന മഹത്വം വീണ്ടും തരേണമേ. യോഹന്നാൻ 17:4-5. അതെ, പുനരുദ്ധാനത്തിലൂടെ വീണ്ടും തനിക്ക് സ്വർഗീയ മഹത്വം നൽകാൻ യേശു പിതാവിനോട് അപേക്ഷിക്കുന്നു. എന്നാൽ ശുശ്രൂഷയിൽ യേശുവിനെ ചെയ്യാനായ കാര്യങ്ങൾ യേശു മറന്നില്ല. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു: ലോകത്തിൽ നിന്ന് അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ അങ്ങയുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ അങ്ങയുടേതായിരുന്നു. അങ്ങ് അവരെ എനിക്ക് തന്നു. അവർ അങ്ങയുടെ വചനം അനുസരിച്ചിരിക്കുന്നു. യോഹന്നാൻ 17:6. ശുശ്രൂഷയിൽ യഹോവ എന്ന പേരുപയോഗിക്കുന്നതിലും അധികം കാര്യങ്ങൾ യേശു ചെയ്തു. ദൈവത്തിന്റെ ഗുണങ്ങൾ, മനുഷ്യരോടുള്ള ദൈവത്തിന് ഇടപെടൽ എന്നിവയെക്കുറിച്ചും മനസ്സിലാക്കാൻ യേശു തന്റെ ശിഷ്യന്മാരെ സഹായിച്ചു. യഹോവയെക്കുറിച്ചും പുത്രൻ എന്ന നിലയിൽ യേശുവിനുള്ള പങ്കിനെക്കുറിച്ചും അപ്പോസ്തലന്മാർക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. യേശു പഠിപ്പിച്ച കാര്യങ്ങളും അവർക്ക് വ്യക്തമായി. യേശു താഴ്മയോടെ ഇങ്ങനെ പറഞ്ഞു: അങ്ങ് എനിക്ക് തന്ന വചനങ്ങളാണ് ഞാൻ അവർക്കു കൊടുത്തത്. അതെല്ലാം സ്വീകരിച്ച അവർ ഞാൻ അങ്ങയുടെ പ്രതിനിധിയായിട്ടാണ് വന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അങ്ങാണെന്നെ അയച്ചതെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 17:8. തന്റെ അനുഗാമികളും ലോകത്തിലെ ആളുകളും തമ്മിലുള്ള വ്യത്യാസം യേശു തിരിച്ചറിയിക്കുന്നു. അവർക്കുവേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ അപേക്ഷിക്കുന്നത് ലോകത്തിനു വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നിട്ടുള്ളവർക്കു വേണ്ടിയാണ്. കാരണം അവർ അങ്ങയുടേതാണ്. പരിശുദ്ധ പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന അങ്ങയുടെ പേരോർത്ത് അവരെ കാത്തുകൊള്ളണമേ. ഞാനവരെ സംരക്ഷിച്ചു. ആ നാശപുത്രനല്ലാതെ അവരിൽ ആരും നശിച്ചുപോയിട്ടില്ല. ഈ നാശപുത്രൻ യേശുവിനെ വഞ്ചിച്ച യൂദാസ് ഇസ്കരിയോത്തായാണ്. യോഹന്നാൻ 17:9-12. യേശു പ്രാർത്ഥന തുടരുന്നു. ലോകം അവരെ വെറുക്കുന്നു. അവരെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകണമെന്നല്ല, ദുഷ്ടനായവനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നത്. ഞാൻ ലോകത്തിന്റെ ഭാഗമല്ലാത്തതുപോലെ തന്നെ അവരും ലോകത്തിന്റെ ഭാഗമല്ല. യോഹന്നാൻ 17:14-16. സാത്താന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മനുഷ്യ സമൂഹത്തിലാണ് അപ്പോസ്തലന്മാരും മറ്റ് ശിഷ്യന്മാരും ജീവിക്കുന്നത്. പക്ഷേ അവർ ആ ലോകത്തിന്റെ വഷളത്വങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. അതിനെങ്ങനെ കഴിയുമായിരുന്നു? ദൈവത്തെ സേവിക്കുന്നതിനായി അവരെ തന്നെ വിശുദ്ധരായി നിലനിർത്തണമായിരുന്നു. എബ്രായ തിരുവെഴുത്തുകളിൽ നിന്ന് അവർ കണ്ടെത്തിയ സത്യങ്ങളും യേശു പഠിപ്പിച്ച സത്യങ്ങളും അനുസരിച്ചുകൊണ്ട് അവർക്കത് സാധിക്കുമായിരുന്നു. യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനം സത്യമാണ്.
യോഹന്നാൻ 17:17.
പിന്നീട് ചില അപ്പോസ്തലന്മാർ സത്യത്തിന്റെ ഭാഗമായിത്തീരുന്ന ദൈവപ്രചോദിത പുസ്തകങ്ങൾ എഴുതി. അത് ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കാൻ സഹായിക്കുമായിരുന്നു. കാലം കടന്നുപോകുമ്പോൾ മറ്റുള്ളവരും സത്യം സ്വീകരിക്കും. അതുകൊണ്ട് യേശു അവർക്കുവേണ്ടി, അവിടെയുണ്ടായിരുന്നവർക്കുവേണ്ടി മാത്രമല്ല, അവരുടെ വചനം കേട്ട്, അതായത് യേശുവിൽ വിശ്വസിക്കുന്നവർക്കുവേണ്ടിയും കൂടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം വേണ്ടി യേശു എന്താണ് ആവശ്യപ്പെടുന്നത്? പിതാവേ, അങ്ങ് എന്നോടും ഞാൻ അങ്ങയോടും യോജിപ്പിലായിരിക്കുന്നതുപോലെ അവരെല്ലാവരും ഒന്നായിരിക്കാനും അവരും നമ്മളോട് യോജിപ്പിലായിരിക്കാനും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. യോഹന്നാൻ 17:20-21. യേശുവും പിതാവും ഒരു വ്യക്തിയല്ല, എന്നാൽ എല്ലാ കാര്യത്തിലും യോജിപ്പിലായിരിക്കുന്നതുകൊണ്ടാണ് അവർ ഒന്നായിരിക്കുന്നത്.
തന്റെ അനുഗാമികളും അതേ യോജിപ്പ് ആസ്വദിക്കണമെന്ന് യേശു പ്രാർത്ഥിച്ചു.
ഇതിനു തൊട്ടുമുമ്പ് യേശു പത്രോസിനോടും മറ്റുള്ളവരോടും അവർക്കുവേണ്ടി സ്വർഗത്തിൽ സ്ഥലമൊരുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. യോഹന്നാൻ 14:2-3. ഇക്കാര്യം യേശു തന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു: പിതാവേ, ലോകാരംഭത്തിനു മുമ്പ് തന്നെ അങ്ങെന്നെ സ്നേഹിച്ചതുകൊണ്ട് എന്നെ മഹത്വമണിയിച്ചല്ലോ. അങ്ങെനിക്ക് തന്നവർ അത് കാണേണ്ടതിന് അവർ ഞാനുള്ളിടത്ത് എന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ 17:24. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പു മുതൽ, അതായത് ആദാമിനും ഹവ്വയ്ക്കും കുട്ടികളുണ്ടാകുന്നതിന് മുമ്പു മുതൽ, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് യേശു പറയുകയായിരുന്നു. തന്റെ പ്രാർത്ഥന ഉപസംഹരിക്കുമ്പോൾ പിതാവിന്റെ പേരും അപ്പോസ്തലന്മാരോടും സത്യം ഇതുവരെ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റുള്ളവരോടുമുള്ള ദൈവത്തിന്റെ സ്നേഹവും യേശു എടുത്തു പറയുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു: ഞാൻ അങ്ങയുടെ പേര് ഇവരെ അറിയിച്ചിരിക്കുന്നു, ഇനിയും അറിയിക്കും. അങ്ങനെ അങ്ങ് എന്നോട് കാണിച്ച സ്നേഹം ഇവരിലും നിറയും. ഞാൻ ഇവരോട് യോജിപ്പിലായിരിക്കുകയും ചെയ്യും. യോഹന്നാൻ 17:26. പുനരവലോകന ചോദ്യങ്ങൾ. ദൈവത്തെയും പുത്രനെയും അറിയുക എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? യേശു ഏതു വിധങ്ങളിലാണ് ദൈവത്തിന്റെ പേര് വെളിപ്പെടുത്തിയത്? എങ്ങനെയാണ് ദൈവവും പുത്രനും എല്ലാ സത്യാരാധകരും ഒന്നായിരിക്കുന്നത്?